ദൈവനാമത്തിൽ മഹത്വം നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം പ്രാരംഭമായിട്ട് നോക്കാം. മത്തായിയുടെ സുവിശേഷം അതിന്റെ 22-ാമത്തെ അധ്യായം അവിടെ 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഒരു കാര്യമാണ് കാണുന്നത്. കർത്താവായി കസേര മനക്കെടുത്തേക്ക് ഇരിക്കുന്നതും ഒരു സമയം കളയുന്നതും ഒന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ദൈവത്തെ സ്നേഹിക്കണം, അതൊരു വളരെ ഫണ്ടമെന്റലായ വളരെ പ്രാഥമികമായ ഒരു കാര്യമാണെന്ന് പറയുമ്പോ തന്നെ ഇവിടെ ഇതാ ആ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോ അവിടെ പൂർണ്ണത 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 എന്ന് 3 വട്ടം എടുത്തു പറഞ്ഞിരിക്കുക. നമ്മള് ഈ ലേലമൊക്കെ ഉറപ്പിക്കുന്ന പോലെ 3 വട്ടം പറഞ്ഞിരിക്കുക, 1 തരം 2 തരം 3 തരം എന്ന് പറയുന്ന പോലെ. പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണത, പെർഫെക്റ്റ് ആയിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. അതാണ് ഒന്നാമത്തേതും വലിയതുമായ കൽപ്പന. ഈ കാര്യത്തെ നമ്മളിങ്ങനെ കാണുമ്പോ നമുക്ക് എപ്പോഴും ഈ കർത്താവിനോടുള്ള സ്നേഹമാണ് പ്രധാനമെങ്കിൽ, അത് പൂർണ്ണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് വർദ്ധിച്ചു വരുന്നതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അല്ലെ. ഒരു കാര്യം ഞാൻ പിടിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസ് പറയുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരൊറ്റ കാര്യം ലക്ഷ്യം വെക്കുന്നെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ആ കാര്യത്തിലാണ് ലക്ഷ്യം വെക്കേണ്ടത്. അത് തന്നെയല്ല, ഇത്രയും പൂർണ്ണം 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 എന്ന് പറഞ്ഞിരിക്കുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവമായിട്ടെടുത്താൽ നമ്മൾ സ്നേഹത്തിൽ നമുക്ക് ആർക്കും പൂർണ്ണരായി എന്ന് പറയാനൊക്കെയല്ല, പക്ഷെ അതിനായിട്ട് പൂർണ്ണതയ്ക്കായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ സഹായിക്കണം, പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ സ്നേഹിക്കാൻ സഹായിക്കണം, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാൻ സഹായിക്കണം. അങ്ങനെ ഉത്സാഹിച്ചു വരുമ്പോ ചുരുക്കത്തിൽ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം കൂടി വന്ന് വരുന്നതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയാം. കഴിഞ്ഞ ആഴ്ചയേക്കാൾ എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തേക്കാൾ സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? നേരത്തെ ഉള്ളതിനേക്കാൾ സ്നേഹം കൂടിയിട്ടുണ്ടോ? അട്ടെ, ഇങ്ങനെ സ്നേഹം കൂടണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെയാ ഇത് കൂടാനൊക്കെ? നമ്മളിപ്പോ എനിക്ക് കർത്താവിനോട് സ്നേഹം കൂടണം കൂടണം എന്ന് 101 വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന നടക്കൂ? സ്നേഹം കൂടാന് സ്നേഹമാണ് പ്രധാനം, അത് കൂടുകയും വേണമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ അതെങ്ങനെ കൂടും, അതെങ്ങനെ വർദ്ധിക്കും? അതിനെക്കുറിച്ച് ഒരു ബോധ്യം നൽകുന്ന ഒരു കർത്താവിന്റെ ജീവിതത്തിൽ നിന്നൊരു സംഭവം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നാണ് ആ സംഭവം. നമ്മുടെ സ്നേഹം വർദ്ധിക്കണം, കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം. അതിനെന്താ വഴി എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോ സുവിശേഷത്തിൽ നിന്ന് കർത്താവ് തന്നെ പറഞ്ഞ ഒരു വഴി നമുക്ക് കണ്ടെത്താൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തന്നെ സ്വീകരിച്ച ആ വീട്ടുകാരനോട് ചോദിച്ചു, ആരാണ് അധികം സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അധികം സ്നേഹിക്കാൻ കഴിയുന്നത്? അതിന് മറുപടിയായിട്ട് 43-ാം വാക്യത്തിൽ ആ വീട്ടുകാരൻ പരീശന്മാരിൽ പ്രധാനിയായിരുന്ന ശിമോൻ അവന് പറയുന്നു, അവൻ എന്ത് പറയുന്നു? അവൻ പറയുന്നു, അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നീ വിധിച്ചത് ശരിയാണ്. എന്നിട്ട് അതിന്റെ 47-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലും കർത്താവ് ഇതേ കാര്യം പറയുന്നു, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. ഈ സംഭവം നമുക്കറിയാം. കർത്താവിനെ ഭക്ഷണം കഴിക്കാനായിട്ട് ശിമോൻ തന്റെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലേക്ക് വിളിച്ചെങ്കിലും ശിമോന് യേശുവിനോട് ഒരു പൂർണ്ണ സ്നേഹം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവന്റെ സ്നേഹത്തിൽ കുറവുണ്ടായിരുന്നു. നമുക്കും സ്നേഹത്തിൽ കുറവുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആത്മീയമായ ഒത്തിരി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ കഴിയും. പാട്ടുപാടാൻ കഴിയും, മീറ്റിങ്ങിൽ വരാൻ കഴിയും, പല കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. ഈ ശിമോനെ പോലെ നമുക്ക് ആയിരിക്കാനായിട്ട് കഴിയും. അവന് കർത്താവിനോട് സ്നേഹമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ ആ സ്നേഹത്തെ കുറച്ച് സ്നേഹം എന്നാണ് ഈ ഇതിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം കർത്താവിനെ അവൻ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും കുറച്ച് സ്നേഹിച്ചാ വിളിച്ചത്. അങ്ങനെ ഇരുന്നപ്പോ അവിടെ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ വന്നിട്ട് അവനെ അവന്റെ കാല് കണ്ണുനീര് കൊണ്ട് തുടച്ചു, തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, പരിമള തൈലം പൂശി. ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്. നടക്കുമ്പോൾ കർത്താവ് ഈ ശീമോന്റെ മനസ്സില് പൊങ്ങി വരുന്ന പല ചിന്തകളോടുള്ള ബന്ധത്തിൽ കർത്താവ് അവനോട് ഒരു കടം ഞാൻ നിന്നോട് ചോദിക്കാം, ഒരു കഥ നിന്നോട് ചോദിക്കാം, നീ അതിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞ് യേശു പറയും. അപ്പൊ അവൻ പറഞ്ഞു, ഗുരു പറഞ്ഞാലും എന്ന് പറഞ്ഞു. യേശു പറയുന്ന സംഭവം ഇതാണ്, കടം കൊടുക്കുന്ന ഒരുത്തൻ തന്റെ രണ്ട് കടക്കാർക്ക് ഒരുപോലെ ഇളച്ചു കൊടുക്കും. ഒരുവന് 500 വെള്ളിക്കാശും മറ്റവന് 50 വെള്ളിക്കാശും. രണ്ടു പേരും കടപ്പെട്ടതാണ്, രണ്ടുപേരും ഒരാൾ 50 കടപ്പെട്ടുള്ളൂ. അന്നത്തെ കാലഘട്ടത്തിലെ ഒരു 2 മാസം ഒരാൾ പോയി അധ്വാനിച്ചാലേ ഏറെക്കുറെ ഉണ്ടാകുന്ന ഒരു തുക 50 വെള്ളിക്കാശ്. അത് അത്രയാൾ കടപ്പെട്ടുള്ളൂ, അത്രയും ഇളച്ചു കൊടുത്തു. വേറൊരാളോ, വേറൊരാൾ 500 വെള്ളിക്കാശ് കടപ്പെട്ടു. ഏതാണ്ട് 2 വർഷത്തോളം ദിവസവും പോയി അധ്വാനിച്ചാൽ കിട്ടുന്നതെല്ലാം കൂടെ കൂട്ടിവെച്ചാൽ ഉണ്ടാകുന്ന അത്രയും വലിയൊരു തുക 500 വെള്ളിക്കാശ്. അതും എന്ത് ചെയ്തു? അതും ഇളച്ചു കൊടുത്തു. രണ്ടു പേർക്കും ഇളച്ചു കൊടുത്തു. പക്ഷേ ഒരാൾക്ക് 50 വെള്ളിക്കാശ് ഇളച്ചു കൊടുത്താൽ മതിയായിരുന്നു, മറ്റേ ആൾക്ക് 500 വെള്ളിക്കാശ് ഇളച്ചു കൊടുക്കണമായിരുന്നു. രണ്ടു പേർക്കും ഈ യജമാനൻ ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അധികം അവനെ സ്നേഹിക്കും? ഇതാണ് കർത്താവിന്റെ ചോദ്യം. ഉടനെ ശിമോൻ ഒന്ന് കണക്ക് കൂട്ടി. അവൻ വളരെ മിടുക്കനായിരുന്നു, എല്ലാ കാര്യങ്ങളും അറിയാം, തിരുവഴുത്തിലെ കാര്യങ്ങളും ഒക്കെ, വള്ളി പുള്ളി വിസർഗം തെറ്റാതെ എല്ലാം പറയാൻ അറിയാവുന്ന അവൻ പെട്ടെന്ന് ഒരു മനക്കണക്കൊക്കെ കൂട്ടി അവൻ വേഗത്തിൽ പറഞ്ഞു, ആ അത് അധികം മാർക്ക് ഇളച്ചു കിട്ടിയോ അവരെ അധികം സ്നേഹിക്കും. ഒരു ബാങ്കില് ഒരാൾക്ക് 50 ലക്ഷം കടം ഉണ്ടായിരുന്നു, അത് ബാങ്ക് ഇളച്ചു കൊടുത്തു. വേറൊരാൾക്ക് 5000 രൂപ കടം ഉണ്ടായിരുന്നു, അത് ഇളച്ചു കൊടുത്തു. ബാങ്കിനോട് ആർക്കാ കൂടുതൽ കടപ്പാട്? കൂടുതൽ ഇളച്ചു കിട്ടിയ ആൾക്ക് കൂടുതൽ കടപ്പാട് കാണും. ഇതൊരു പ്യുവർ ലോജിക്ക. ആ ലോജിക്ക് വെച്ചിട്ട് ശിമോൻ പറഞ്ഞു, അങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് അപ്പൊ എന്താ പറഞ്ഞത്? നീ വിധിച്ചത് ശരിയാ, ശരിയാ, അതാ ശരി. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് കർത്താവ് അവിടെ പറയുന്നു, കൂടുതൽ ഇളച്ചു കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കും, കുറച്ചിളച്ചു കിട്ടിയവൻ കുറച്ചേ സ്നേഹിക്കുകയുള്ളൂ എന്ന് കർത്താവ് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാപിനിയായ സ്ത്രീ, അവള് കൂടുതൽ ഇളച്ചു കിട്ടിയവളെ പോലെ പെരുമാറി. നീയോ, നീ കുറച്ചു മാത്രം ഇളച്ചു കിട്ടിയവനെ പോലാണ് പെരുമാറിയത്. നിനക്ക് സ്നേഹം കുറവാണ്, ഈ സ്ത്രീക്ക് സ്നേഹം കൂടുതലാണ്. കർത്താവ് ഇങ്ങനെയാ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നം, നമ്മൾ തുടങ്ങിയത് മത്തായി എഴുതിയ സുവിശേഷം 22:36-37 വാക്യങ്ങൾ വായിച്ചാ തുടങ്ങി. നമ്മുടെ പ്രശ്നം, നമുക്ക് ഒരേ ഒരു കാര്യമാ പ്രധാനമെങ്കിൽ അത് ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. ആട്ടെ, ഈ സ്നേഹം എങ്ങനെ വർദ്ധിക്കാനായിട്ട് കഴിയും? അതിനൊരു മാർഗമാണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയത്. നമ്മള് ആരെപ്പോലെ ചിന്തിക്കണം? 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയ ആളിനെ പോലെ നമ്മൾ നമ്മളെ തന്നെ കാണണം. അല്ലാതെ 50 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയ ആളിനെ പോലെ കണ്ടാൽ കുറച്ചിളച്ചു കിട്ടിയവൻ കുറച്ചേ സ്നേഹിക്കുകയുള്ളൂ. അതേസമയം നമ്മള് കൂടുതൽ ഇളച്ചു കിട്ടിയവരെ പോലെ നമ്മൾ നമ്മളെ തന്നെ കാണണം. അങ്ങനെ കണ്ടാൽ നമുക്ക് അധികം സ്നേഹിക്കാനായിട്ട് കഴിയും. ഇത് എങ്ങനെ നമുക്ക് 500 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയതുപോലെ അങ്ങനെ നമ്മളെ തന്നെ കാണാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാ കഴിയുന്നത്? നമ്മൾ കൂടുതല് ദൈവം നമ്മളോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതെന്ന്, നമ്മുടെ പാപങ്ങൾ എത്രത്തോളം ക്ഷമിച്ചതെന്ന്, നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മളെ കുറിച്ച് എങ്ങനെയാ കാണുന്നത്? ഞാൻ ഒരുമാതിരി കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു. ചെറുപ്പം മുതലേ അച്ചടക്കമുള്ള മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടു. ഞാൻ അങ്ങനെ പട്ടിയെ പറയുന്ന പാപം ഒന്നും ചെയ്തില്ല. ഞാൻ സ്കൂളിൽ പോയി 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ദിവസം ഒരു മീറ്റിങ്ങില് ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോ ഞാൻ കർത്താവിനായിട്ട് ഹൃദയം കൊടുക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാന്യമായിട്ടൊരു ജോലിയൊക്കെ നേടി സമൂഹത്തിൽ മാന്യനായിട്ട് ജീവിക്കുന്നു. കർത്താവിനോട് എനിക്ക് സ്നേഹമുണ്ട്, സ്നേഹമുള്ളതുകൊണ്ടല്ലേ മീറ്റിങ്ങിനൊക്കെ വരുന്നത്. നമ്മള് നമ്മളെ തന്നെ നോക്കുമ്പോ
നമ്മൾ ഈ പരീശനോടാണോ നമുക്ക് കൂടുതൽ അടുപ്പം, അതോ ഈ പാപിനിയായ സ്ത്രീയോടാണോ കൂടുതൽ അടുപ്പം? പാപിനിയായ സ്ത്രീക്ക് എന്താ, അവൾക്കൊന്നും പറയാനില്ല, അവൾക്ക് മുഴുവൻ പാപത്തിലാണ് അവൾ. അങ്ങനെയുള്ള അവൾ അവളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൾ തന്നെ തന്നെ കാണുന്നത് മുഴുവനും കർത്താവിന്റെ കരുണയാണ്, കർത്താവിന്റെ സ്നേഹമാണ്, കർത്താവ് എനിക്ക് മുഴുവനും വിളച്ചു തന്നു. ഇങ്ങനെയാണ് അവൾ കാണുന്നത്. നമുക്ക് ഇതിൽ ആരോടാ കൂടുതൽ അടുപ്പം? ഈ ശീമോനോടാണോ കൂടുതൽ അടുപ്പം, അതോ ഈ പാപിനിയായ സ്ത്രീയോടാണോ? ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാം താരതമ്യേന അടുപ്പ കൂടുതൽ ആരോട് തന്നെ? ഈ ശീമോനോട് തന്നെ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളാരും ഈ പാപിനിയായ സ്ത്രീയെ പോലെ അങ്ങനെയുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ചെയ്തിട്ടില്ല, സമൂഹത്തിൽ പട്ടികപ്പെട്ട പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല. പണ്ടൊരാൾ പറഞ്ഞു, ഈ ഈ സന്തോഷത്തിലൊക്കെ കൺവെൻഷനുകൾക്കൊക്കെ വലിയ വലിയ പ്രസംഗരൊക്കെ വരുമ്പോൾ ആദ്യം അതിനൊരു തുടക്കത്തിന് വേണ്ടി ആരെക്കൊണ്ടെങ്കിലും ഒക്കെ സാക്ഷ്യം പറയുകയും അപ്പൊ സാക്ഷ്യം പറയാൻ പലർക്കും ചാൻസ് കിട്ടിയപ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മൾ വന്നത്തെ കാലത്ത് പോയി വലിയൊരു കൊല്ലുവോ വല്ല സെൻട്രൽ ജയിലിൽ 14 വല്ല കിടക്കുകയോ ഒക്കെ ചെയ്തായിരുന്നു, ഇപ്പം കൺവെൻഷന് സാക്ഷ്യം പറയാനൊരു അവസരം കിട്ടിയത്. എന്താ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ പൊതിയനം വന്നിരിക്കുമ്പം അവർക്ക് അപ്പീലിംഗ് ആയിട്ടൊരു സാക്ഷ്യം വേണമെങ്കിൽ എന്താ, ഓ ഞാന് 3 പേരെ കൊന്ന്, സെൻട്രൽ ജയിലിൽ 14 കൊല്ലം കടന്നു, അല്ലെ 16 കൊല്ലം കടന്നു, കർത്താവിന്റെ പാപങ്ങൾ മോചിച്ചു തന്നു, ഞാൻ വലിയ കുഴപ്പക്കാരനായിരുന്നു, കള്ളനൊട്ടടിച്ചു, യന്ത്രം സഹിതം എന്നെ വീട്ടിൽ നിന്ന് പിടിച്ചു, പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇങ്ങനെയുള്ള ചരിത്രമെല്ലാം വിവരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും, ഓ ഇത്രയും വലിയ പാപിയായ ഒരാൾ. അപ്പൊ അത് കേട്ടുകൊണ്ട് നമ്മൾ ഈ സാക്ഷ്യം പറയുന്ന ആളും മറ്റേ അഭിപ്രായം പറഞ്ഞ ആളും ഇവരെ തമ്മിൽ താരതമ്യം ചെയ്താൽ, നമ്മള് താരതമ്യേനെ ആരെ കൊല്ലുകയോ കള്ളനോട്ടടിക്കുകയോ ഒന്നും ചെയ്യാത്ത നമുക്ക് അടുപ്പം ആരോടാ? ആ മറ്റേ അഭിപ്രായം പറഞ്ഞ ആളോടാ. നമ്മളും ആയകാലത്തെങ്ങാനും വലിയവരെയും കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേനെ എന്ന് പറഞ്ഞ പോലെ ഉള്ള കാര്യമല്ലേ? അതുകൊണ്ട് എന്താ വേണ്ടത്? അതുകൊണ്ട് കർത്താവിനെ കർത്താവ് കൂടുതൽ ക്ഷമിച്ചു തന്നു. കർത്താവ് കൂടുതൽ ക്ഷമിച്ചു തരാൻ വേണ്ടി നമ്മൾ പോയി കൂടുതൽ പാപം ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണോ? എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു ബോധ്യം കിട്ടുന്നത്? കൂടുതൽ ഇളക്കി കിട്ടി എന്നൊരു ബോധ്യം കിട്ടാൻ കൂടുതൽ പാപം ചെയ്യുകയാണ്. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ ഒരു വിഷയമല്ല, ഈ വിഷയമാണ് റോമർ കഞ്ച ലേഖനത്തിന് പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. പൗലോസ് പറയുക, അതിന്റെ 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നോക്കുക, ആകയാൽ നാം എന്ത് പറയുന്നു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് കൂടുതൽ കൃപ കിട്ടാൻ നമ്മൾ പോയി കൂടുതൽ പാപം ചെയ്യണമെന്നാണ്? കൂടുതൽ പേരെ കൊന്നു, കള്ളനോട്ടടിച്ചു, വലിയ പട്ടികപ്പെട്ട പാപങ്ങളൊക്കെ ചെയ്തു, അതാണോ അതിന്റെ ഒരു പരിഹാരം? കർത്താവ് എന്നോട് കൂടുതൽ സ്നേഹം തോന്നാൻ, കൂടുതൽ ഇളച്ചു കിട്ടിയെന്ന് തോന്നാൻ, കൂടുതൽ പാപം ചെയ്ത്, ശരി ഞാന് ശിമോനെ പോലൊന്നുമല്ല, ഞാൻ പാപിനിയായ സ്ത്രീയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞ് കൂടുതൽ പാപത്തിൽ മുഴുകുകയാണോ ഇതിന്റെ മാർഗം? ഇവിടെ പൗലോസ് തന്നെ പറയുന്നു, ഒരു നാള് വരുത്, ഒരു നാള് വരും. അപ്പൊ പിന്നെ എങ്ങനെ നോക്കുന്നു? ഇതൊരു കടങ്കഥ പോലെ. നമുക്ക് കർത്താവിനോട് കൂടുതൽ സ്നേഹം വേണം, പക്ഷെ കൂടുതൽ സ്നേഹം വേണമെങ്കിൽ കൂടുതൽ ഇളച്ചു കിട്ടിയെന്ന് തോന്നണം. കൂടുതൽ ഇളച്ചു കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ പാപം ചെയ്തു എന്നുള്ള ഒരു അക്നോളജ്മെന്റിന്റെ ആണല്ലോ കൂടുതൽ ഇളച്ചു കിട്ടിയെന്ന് നമുക്ക് കരുതാൻ നിൽക്കുന്നു. അപ്പോ കൂടുതലൊട്ട് പാപം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോ ഒരു നാൾ തൊട്ട് അരുതെന്നും പറയുന്നു. ഇനി എങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ പാപത്തിന്റെ നിർവചനത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടായാണ്. നമ്മൾ ഇന്ന് പാപം പാപം എന്ന് പറയുമ്പോ എന്താ പാപം? പാപം എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ പറയുന്ന പോലെ പട്ടികയിൽപ്പെട്ട പാപം, 10 കൽപ്പനകൾ. 10 കൽപ്പനകളിൽ പല തെറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. കൊല ചെയ്യരുത്, കൊല ചെയ്താൽ പാപം. വ്യഭിചാരം ചെയ്യരുത്, ചെയ്താൽ പാപം. മോഷ്ടിക്കരുത്, മോഷ്ടിച്ചാൽ പാപം. അങ്ങനെ പട്ടികയിൽപ്പെട്ട പാപങ്ങളാണ് പാപങ്ങൾ, അതിൽ കുറഞ്ഞതൊന്നും പാപമല്ല എന്നുള്ള പാപത്തിന്റെ ഒരു നിർവചനം വെച്ചാണ് ഞാനും നീ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ എന്താ, നമുക്ക് അധികമൊന്നും കളച്ചു കിട്ടിയിട്ടില്ല. ഞാൻ ആരെ കൊന്നിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ പാപത്തിന്റെ നിർവചനങ്ങൾ ബൈബിളിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ പാപത്തിന് വ്യത്യസ്തമായ നിർവചനങ്ങൾ ബൈബിളിലുണ്ട്. 1 യോഹന്നാനിൽ നമ്മളൊരു നിർവചനം കാണുന്നു. 1 യോഹന്നാൻ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പാപം ചെയ്യുന്നവരെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. ലോലെസ്നെസ് ഈസ് സിൻ. അധർമ്മം ധർമ്മം അല്ലാത്തത് ചെയ്യുന്നതാണ് പാപം എന്നാണ് ഇവിടെ കാണുന്നത്. മൂന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും അവിടെ എന്താ നമ്മൾ കാണുന്നത്? പാപം ചെയ്യുന്നവൻ, പാപം ചെയ്യുക, പാപം ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങളാണ് പാപം, തെറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പാപം എന്നൊരു നിർവചനമാണ് നമ്മൾ ഒന്ന് യോഹന്നാൻ മൂന്നിന് അധ്യായത്തില് പലയിടത്തും കാണുന്നത്. രണ്ടാം അധ്യായത്തിലും ഒരുത്തൻ പാപം ചെയ്താൽ, രണ്ടിന്റെ ഒന്നാമത്തെ വാക്യം. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ പാപത്തിന്റെ ഒരു നിർവചനം നമുക്ക് കിട്ടുന്നു, ചെയ്യുന്നതാണ്, തെറ്റായിട്ട് ചെയ്യുന്നതാണ് പാപം. അത് പാപത്തിന്റെ ഒരു നിർവചനമാണ്. ഈ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയ നാട്ടിലെ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്, നമ്മള് തെറ്റായിട്ട് മറ്റൊരാടെ ജീവൻ എടുത്തു, മറ്റൊരാടെ വസ്തു നമ്മൾ അപഹരിച്ചു, മറ്റൊരാളുടെ മാന്യതയെ നമ്മൾ ഇല്ലാതാക്കി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ ചെയ്താൽ ചെയ്താൽ, ചെയ്തില്ലെങ്കിൽ എന്തല്ല, പോലീസ് പിടിച്ചോണ്ട് പോവുകയാണ്. നമ്മൾ ഒരാളെ കൊന്നാൽ മാത്രമേ പോലീസ് എന്ത് ചെയ്യുള്ളൂ, അറസ്റ്റ് ചെയ്യുള്ളൂ. അതിന് പകരം കൊല്ലുന്ന മട്ടിൽ നമ്മുടെ ഹൃദയത്തിൽ അയാളോടുള്ള വൈരാഗ്യം പൊങ്ങി വന്നാൽ പോലീസ് പിടിച്ചോണ്ട് പോകൂ? ഇല്ല, നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്നത് നിയമത്തിന്റെ ദൃഷ്ടിയിൽ എന്തല്ല, തെറ്റല്ല. നമ്മളത് ചെയ്താൽ മാത്രമേ അത് ദൈവത്തിന്റെ ദൃഷ്ടി തെറ്റാവും. നമുക്ക് അന്യന്റെ ഒരു മുതല് കണ്ടു, അതിനോട് മോഹമുണ്ട്, പക്ഷെ നമ്മളത് ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഈ ലോകത്തിലെ നിയമം അനുസരിച്ച് ഹൃദയത്തിൽ മാത്രമേ അതുള്ളൂ. അത് പുറത്തൊരു പ്രവൃത്തിയായിട്ട് വന്നില്ലെങ്കിൽ, അത് ചെയ്തില്ലെങ്കിൽ അവനെ മോഷണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, മഞ്ഞന്റെ മുതല് നീയെ മോഹിച്ചു അതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും? അങ്ങനില്ല, അങ്ങനില്ല. ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ നിയമം പിടികൂടുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങളാണ്, തെറ്റ് ചെയ്താണ്. ഒരു ഒരു വരയ്ക്ക് അപ്പുറത്തോട്ട് പോയാൽ അതാണ് പാപം എന്നാ നമ്മൾ ദൈവജനത്തോട് അടുത്ത് വരുമ്പം. അത് മാത്രമല്ല പാപം, നമ്മൾ പലപ്പോഴും പല വാക്യങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ യാക്കോബിന്റെ ലേഖനത്തില്. നമ്മൾ വരുമ്പോ അവിടെ നമ്മൾ കാണുന്നു, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് അത് പാപമാണ്. നാലാമത്തെയോ അതിന്റെ പതിനേഴാമത്തെ വാക്യം, അവിടെ പാപത്തിന്റെ നിർവചനത്തിൽ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാണ്. അപ്പൊ ചെയ്യാതിരുന്നാലും അത് പാപം തന്നെയാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. പാപത്തിന്റെ കുറിച്ചുള്ള നിർവചനം അങ്ങനെ വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. റോമർ കെഴുതിയ ലേഖനം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ വരുമ്പം നമ്മൾ പാപത്തിന്റെ മറ്റൊരു നിർവചനം കാണുന്നു, വിശ്വാസം കൂടാതെ ചെയ്താൽ അത് നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. നേരത്തെ യാക്കോബി നമ്മൾ പറഞ്ഞത് നല്ല കാര്യം ചെയ്യാതിരുന്നാൽ അത് പാപമാണെന്നാണ് പറഞ്ഞു. എന്നാ നമ്മൾ വിചാരിക്കുക, നല്ല കാര്യം നമുക്ക് ചെയ്തു കളയാം എന്ന് വിചാരിച്ച് നല്ല കാര്യം ചെയ്തപ്പോ ഉണ്ട്, അത് വിശ്വാസത്തിൽ നിന്നല്ലാത്തോണ്ട് റോമർ 14:23 അനുസരിച്ച് നമ്മൾ അവിടെയും തെറ്റുകാരായി. റോമർ 14:23 കണ്ടോ, അവിടെ പറയുന്നത് എന്താ, അവിടെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ്. നല്ല കാര്യമാണ് നമ്മൾ ചെയ്തത്, പക്ഷേ ചെയ്യേണ്ട നന്മ പ്രവൃത്തിയാണ് ചെയ്തത്, പക്ഷെ അവിടെ വിശ്വാസം അതിന്റെ അടിത്തറയാകാഞ്ഞത് കൊണ്ട് അതിനെയും പാപമെന്ന് മുദ്ര കൊടുക്കുന്നു. കണ്ടോ, പാപത്തിന്റെ നിർവചനം അങ്ങനെ കൂടിക്കൂടി വരിക. ഒടുവിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ റോമർ കെഴുതിയ ലേഖനം അതിന്റെ 3:23 ഇന്ന് പുതിയ ഉടമ്പടിയിൽ കർത്താവിനെ പിൻപറ്റുന്ന ഒരാള് പാപത്തിന്റെ ഏറ്റവും ഉദാത്തമായ നിർവചനമായിട്ട് കാണേണ്ടത്. അവിടെ എന്താ പറയുന്നത്? ദൈവതേജസ്സിൽ കുറവായിട്ടുള്ളതെല്ലാം പാപമാണ്. റോമർ 3:23 നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് അങ്ങനെയാ കിട്ടുന്നത്, ദൈവതേജസ് കുറവായിട്ടുള്ളതെല്ലാം പാപമാണ്. ദൈവതേജസ് എവിടെ കാണാം? തന്റെ പുത്രനായ യേശുവിൽ കാണാം. പുത്രനിലാണ് ദൈവത്തിന്റെ തേജസ് മുഴുവനും വിളങ്ങിക്കാണുന്നത്. എന്ന് വെച്ചാൽ തേജസ് വിളങ്ങിക്കാണുക എന്ന് പറഞ്ഞ കർത്താവ് ഈ ഭൂമിയിലൂടെ നടന്നപ്പോൾ തന്റെ തലയ്ക്ക് ചുറ്റും ഒരു ഹാലോ ഉണ്ടായിരുന്നു, പടത്തിലൊക്കെ കാണുന്ന പോലെ. അങ്ങനെയാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അങ്ങനെയല്ല. കർത്താവ് ഇവിടെ ഭൂമിയിൽ നടന്നപ്പം സാധാരണ മറ്റാളുകളെ പോലെ തന്നെ ആയിരുന്നു, ആർക്കും തിരിച്ചറിയാനും ഒക്കെ വരുന്നില്ല. അതുകൊണ്ടാണല്ലോ പരീശന്മാരും പുരോഹിതനും ഒക്കെ ഒറ്റക്കൊടുക്കാൻ ഒരാളിനെ അന്വേഷിച്ചത്. അതിനു പകരം യേശുവിന്റെ തലയ്ക്ക് ചുറ്റും ഒരു പ്രഭാവനയം ഉണ്ടായിരുന്നെങ്കിൽ യൂദായ്ക്ക് കൊടുത്ത 30 വെള്ളിക്കാഴ്ച അവർക്ക് ലാഭിക്കായിരുന്നു അല്ലേ? നീ നിങ്ങൾ പോയി 12 ചെറുപ്പക്കാരെ ഏതാണ്ട് ഒരേ പ്രായത്തിലുള്ളവരവിടെ കാണും. ആ കൂട്ടത്തിൽ തലയ്ക്ക് ചുറ്റും പ്രകാശമുള്ള ഒരാൾ കാണും. ആ ആളാണ് നസ്രായനായ യേശു, അയാളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോരെ എന്ന് പട്ടാളക്കാരോട് പറഞ്ഞാൽ മതിയായിരുന്നു.
അപ്പോ അങ്ങനെ കാണാവുന്ന ഒരു തേജസ് ഒന്നും അല്ലായിരുന്നു ഈ തേജസ്,
മറിച്ച് എന്താ തേജസ് എന്ന് പറയുന്നത്? യേശുവിന്റെ സ്വഭാവമായിരുന്നു, യേശുവിന്റെ ആ പ്രവർത്തന രീതി, അതിനെ അതിന്റെ പിന്നിലുള്ള മനോഭാവം. യേശു തന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും തെറ്റായിട്ട് ഒരു കാര്യം ചെയ്തില്ല. എല്ലാത്തോടും കൃത്യമായിട്ട് ദൈവം എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ പെരുമാറി ദൈവത്തെ തന്നെ നിറഞ്ഞു നിന്നു. എന്നിട്ട് നമ്മളോട് പറയുന്നു ആ കർത്താവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകണം, അല്ലെങ്കിൽ ആ തേജസ്സിനൊപ്പം നമ്മളാകണം. ആ തേജസ്സിൽ കുറവായിട്ടുള്ളത് പാപമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ട് ചേർത്ത് പാപത്തിന്റെ ഒരു ഏറ്റവും ഉദാത്തമായ ഈ നിർവചനം നമ്മൾ എടുത്താൽ, നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ചെയ്താലും നമ്മൾ എന്താ പലപ്പോഴും ദൈവതേജസ്സിൽ കുറവായിട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ദൈവമുമ്പാകെയുള്ള ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമുമ്പാകെ നമ്മൾ എന്തോ പറയും, ഞാന് പാപിയ എന്ന് പറയും. അത് വെറുതെ പറയുന്നതല്ല, ശരിക്കും ഈ നിർവചനത്തെ നമ്മൾ നമ്മുടെ അടിസ്ഥാന രേഖയായിട്ട് എടുത്ത, അതിനു പകരം ചെയ്യുന്നത് മാത്രമാ പാപം, അല്ലെങ്കിൽ ചെയ്യാതെ ഇരുന്നത് പാപമാണ്, അല്ലെങ്കിൽ എനിക്ക് വിശ്വാസത്തിന്റെ കുറവ് പാപമാണ്, ഇങ്ങനെയുള്ള ആദ്യത്തെ നിർവചനങ്ങളെയൊക്കെ വിട്ടിട്ട് യേശുവിന്റെ പെരുമാറ്റത്തിൽ കുറവായിട്ട് എന്റെ ജീവിതത്തിലുള്ളതെല്ലാം പാപമാണ് എന്നുള്ളത് ഒരു വലിയ ഒരു വെളിച്ചം പോലെ നമുക്ക് വന്നാൽ നമ്മൾ എന്താ പറയുക, അയ്യോ ഞാൻ പാപിയാണ്. 500 വെള്ളിക്കാശ് കർത്താവ് വിളച്ചു വന്ന ആ പാപിനിയായ സ്ത്രീയെ പോലെ ഞാനാണ്, അല്ലാതെ ആ ശീമോനെ പോലെ, പരീക്ഷനെ പോലെ, 50 വെള്ളിക്കാശ് ഇളച്ചു കിട്ടിയവനെ പോലെ അല്ല, ഞാൻ 500 വിളച്ചു കിട്ടിയവനെ പോലെ. കാര്യം നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ഒരു കാര്യം ചെയ്തിട്ടും നമുക്ക് ആർക്കെങ്കിലും പറയാൻ ഒക്കുമോ ഞാൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്തെന്ന് പറയാൻ ഒക്കും? സമർപ്പണത്തെ കുറിച്ചാണ് നമ്മൾ രാവിലെ ചില പാട്ടുകളൊക്കെ പാടി, സമർപ്പണത്തെ കുറിച്ച് പാട്ടൊക്കെ പാടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സമയം കൊടുത്തപ്പോ ഒരു സഹോദരൻ ആദ്യം പറഞ്ഞെന്താ, കർത്താവെ ഞങ്ങളുടെ പൊയ്മുഖമൊക്കെ ഒന്ന് അഴിഞ്ഞു വീഴട്ടെ. പൊയ്മുഖവും പൊയ്മുഖം എന്ന് വിചാരിച്ചു ഏതാണ്ട് ഈ മുഖം മൂടി, മുഖം മൂടി, ഞങ്ങളുടെ മുഖം മൂടിയൊക്കെ ഒന്ന് അഴിഞ്ഞു വീഴട്ടെ. എന്താ ഈ സഹോദരൻ പറഞ്ഞാ, ഇവിടെ ആരാണ് മുഖംമൂടി ധരിച്ചോണ്ട് വരുന്നത്? പക്ഷെ ഇല്ലേ, മുഖം മൂടി ഇല്ലേ. കണ്ടോ, ദൈവിക വെളിച്ചത്തിന് മുമ്പിൽ നമ്മൾ വരുമ്പോ നമ്മൾ ചെയ്യുന്ന എല്ലാം എന്താ എന്താ, അയ്യോ ദൈവ തേജസ്സി കുറവായിട്ടുള്ളതാ. നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ദൈവത്തിനായിട്ട് സമർപ്പിച്ചു, കർത്താവ് അർപ്പിക്കുന്നൻ യേശുവിനായി സർവവും സമ്പൂർണമായി എന്നെല്ലാം നമ്മൾ പാടിയ ഏറ്റവും നമ്മുടെ ഏറ്റവും മെച്ചപ്പെട്ടത് ദൈവമുമ്പാകെ പ്രസന്റ് ചെയ്തിട്ട് നിൽക്കുമ്പോഴും ഇതാണ് പാപത്തിന്റെ നിർവചനമെങ്കിൽ, ദൈവ തേജസ്സിൽ കുറവായിട്ടുള്ളതെല്ലാം പാപമാണ് എന്നുള്ള നിർവചനമാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ, അയ്യോ ഞാന് ദൈവത്തിന്റെ കരുണ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിൽക്കാനൊക്കുന്ന ഒരു പാപിയാണ്, എനിക്ക് 500 വെള്ളിക്കാശോ എത്രയാ ഏറ്റവും കൂടുതൽ ഇളക്കി കിട്ടിയവനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു അക്നോളജ്മെന്റ് നമുക്കുണ്ടാണ്, ഇത് പറഞ്ഞുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രിയപ്പെട്ട ഒരു പാപത്തിന്റെ ഗുരുത്വം, അല്ലെങ്കിൽ നമ്മുടെ അധപ്പതിച്ച ആ ജീവിതാവസ്ഥ, ഇത് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ലോകത്തിന്റെ ദൃഷ്ടിയിൽ അധപ്പതിച്ച് എന്തെങ്കിലും ചെയ്യുന്നോ? ഇല്ല. ലോകമെല്ലാം പറയുന്നത് നല്ല മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഇത്രയും നല്ല മനുഷ്യനുണ്ടോ, ഇത്ര നല്ല മനുഷ്യനുണ്ടോ, പുള്ളിയോട് ഇടപെട്ട, അയ്യോ പുള്ളി നടക്കുന്ന കണ്ട, പറയുന്ന കണ്ട, നല്ല മനുഷ്യനാ. ലോകം മുഴുവൻ നമുക്ക് ഒരു നല്ല മനുഷ്യൻ എന്നൊരു സർട്ടിഫിക്കറ്റ് തരും. പക്ഷെ നമ്മൾ നമുക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താ? പാപിയിൽ ഒന്നാമൻ. പൗലോസിന്റെ കഥയായിരുന്നു. പൗലോസിനെ എല്ലാരും പറഞ്ഞു എന്താ സൃഷ്ടാണ്. പക്ഷെ പൗലോസ് തന്നെ തന്നെ നോക്കുമ്പോൾ ഏറ്റവും ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഉത്തമനായ പൗരനുള്ള ഒരു മെഡൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്താൽ അത് വന്ന് സ്വീകരിക്കാൻ സർവ്വതാ യോഗ്യൻ എന്ന് പറഞ്ഞ ആളുകളെല്ലാം കൂടെ പൗലോസിനെ മുന്തി തള്ളിക്കൊണ്ട് ആ മീറ്റിങ്ങിന് പോവുക. പൗലോസ് പറഞ്ഞു, ഒന്നുടനെ എനിക്ക് ഈ മെഡൽ വേണ്ട, ഇവിടെ ഈ കൂട്ടത്തിലുള്ളതിൽ പാവിയിൽ ഒന്നാമൻ എന്നൊരു മെഡൽ ഉണ്ടെങ്കിൽ, ഏറ്റവും മോശക്കാരൻ എന്നൊരു മെഡൽ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് പോകാനേ എനിക്ക് അർഹതയുള്ളൂ. ഇത് പറഞ്ഞത് ഒരു പൊയ്മുഖമാണോ? ഇതൊരു തട്ടിപ്പാണോ? തട്ടിപ്പല്ല. എങ്ങനെ പൗലോസിന് ആ ബോധ്യം ഉണ്ടായത്? പാപത്തെ കുറിച്ചുള്ള നിർവചനത്തിൽ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ, ദൈവത്തേജസ്സിനെ കുറിച്ചൊരു ബോധ്യം, അതിനെക്കുറിച്ച് ആഴത്തിൽ ഒരു ബോധ്യം ലഭിച്ചു കഴിയുമ്പോൾ ഈ ഒരു നിലയിലേക്ക് വരും, അല്ലെങ്കിൽ വരണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് കൂടുതല് നമുക്ക് ഈ പാപത്തെക്കുറിച്ച്, നമ്മുടെ പാപത്തെക്കുറിച്ച് ഒന്നാമത് നമുക്കൊരു ബോധ്യം കൂടുതൽ വേണം. എന്നിട്ട് രണ്ടാമത് അതിനെ സംബന്ധിച്ച് എന്താ വേണ്ടത്? രണ്ടാമത് അത് മുഴുവൻ ദൈവം ഇളച്ചു തന്നു എന്നുള്ള ബോധ്യം കൂടെ വരുമ്പോ നമുക്ക് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് കഴിയും. ഇതാണ് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ ആ കടങ്കണം. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയുണ്ട്? നാള് കഴിയുംതോറും പാപത്തിന്റെ നിർവചനം നമുക്ക് വർദ്ധിച്ചു വരുന്നുണ്ടോ? വർദ്ധിച്ചു വന്നാൽ മാത്രമേ കൂടുതൽ നമുക്ക് ഇളച്ചു കിട്ടി എന്ന് നമുക്ക് ദൈവസന്നിധിയിലുള്ള നന്ദിയും അതിനെ തുടർന്നുള്ള സ്നേഹവും വർദ്ധിച്ചു വർദ്ധിച്ച് വരികയുള്ളൂ. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തില് വേറൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൽ അതിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ കണ്ടോ? ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. തന്നിൽ തന്നെ പ്രസാദിക്കുക, തന്നിൽ തന്നെ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്തു, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കുക, ഞാൻ എന്നെ ഭംഗിയായിട്ടാ ചെയ്തത്. നമ്മൾ തന്നെ പ്രസാദിക്കുക. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതെന്താ? ക്രിസ്തു തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്നാ പറഞ്ഞു. ഈ ലോകത്ത് ആർക്കെങ്കിലും തന്നിൽ തന്നെ പ്രസാദിക്കാനൊക്കെ വരുന്നെങ്കിൽ അതാർക്കാ? ക്രിസ്തുവിന്. എന്നിട്ട് ക്രിസ്തു പോലും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ നമ്മിൽ പ്രസാദിക്കരുത്. നമ്മിൽ തന്നെ പ്രസാദിക്കരുത് എന്ന് പറയുന്ന ആ വാക്യം നമ്മൾ കണ്ടോ? അതിന്റെ 15-ാം അധ്യായം 1, അത് മുഴുവൻ നമ്മൾ വായിച്ചാൽ, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും. ഈ അശക്തരുടെ ബലഹീനതകളെ ചുമന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്തോ ചെയ്യാൻ, നമ്മള് നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കാൻ. സത്യത്തിൽ കണ്ടോ, അശക്തരുടെ ബലഹീനതകളെ ചുമക്കുക അതൊരു വലിയ കാര്യമല്ലേ? ഒരു നല്ല കാര്യമല്ലേ? എത്രയോ പേര് അശക്തരെ കണ്ടിട്ട് അവരുടെ ബലഹീനതയെ ഒരു ഒരു കൈത്താങ്ങൽ കൊടുക്കാതെ പോകുമ്പോൾ നമ്മൾ എന്തോ വേണം, ബലഹീനതരുടെ അശക്തരുടെ ബലഹീനതകളെ നമ്മൾ ചുമക്കണം. പക്ഷെ അങ്ങനെ ചുമന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ, അതിന്റെ കൂടെ നമുക്ക് വരാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? നമ്മൾ അതിൽ നമ്മിൽ തന്നെ പ്ലീസ്ഡ് ആയി പോവുക. പ്ലീസ്, നമ്മിൽ തന്നെ പ്ലീസ്ഡ് ആയി പോവുക. അങ്ങനെ വരാം. തെറ്റ് ചെയ്യുമ്പം, തെറ്റ് ചെയ്യുമ്പം നമുക്ക് കുറ്റബോധം വരാം. എന്നാൽ നല്ലത് ചെയ്തിട്ട്, ഏറ്റവും ഭംഗിയായിട്ടുള്ളത് ചെയ്തിട്ട് നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം എന്ന് പറഞ്ഞിരിക്കെ, പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെയാ കഴിയുന്നത്? ഏറ്റവും നല്ലത് ചെയ്തതിന് ശേഷവും, ദൈവമേ ഞാൻ അതൊക്കെ ചെയ്തു, ഞാൻ ആളിനോട് സാരമില്ല പോട്ടെന്നൊക്കെ പറഞ്ഞു, എങ്കിലും എന്റെ ഉള്ളില് നടന്ന കാര്യങ്ങള് ദൈവമേ നിന്റെ തേജസ്സിന് ചേരുന്നതല്ലല്ലോ. നമ്മൾ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്ന, ഇത്രയും അങ്ങ് തലനാരിയുടെ കീറി ഇങ്ങനെയൊക്കെയാണോ വേറെ ജീവിക്കാൻ നോക്കുന്നത്? ഇങ്ങനെ ജീവിച്ച ക്രിസ്തീയ ചരിത്രത്തില് ക്രേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു ക്രിസ്തീയ ചരിത്രത്തിൽ. എന്ന് വെച്ചാൽ അവരെ വെറയലുകാരെന്നാ വിളിക്കുന്നത്, വെറയലുകാർ. അവരെന്താ, അവരുടെ ചരിത്രങ്ങൾ പറയാനായിട്ട് ഞാൻ പോകുന്നില്ല. അവരുടെ കൂട്ടത്തിൽ സംഭവിച്ച രണ്ട് സ്ത്രീകൾ തമ്മിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ നേരത്തെയും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അതെന്ന് പറയുന്നത്, ഒരു സഹോദരി, കേക്കേഴ്സിലെ ഒരു സഹോദരി, അവര് ഇതുപോലെയുള്ള ടീച്ചിങ് ഒക്കെ പഠിപ്പിച്ചിരുന്നതാണ് അവരുടെ സമൂഹം. അവര് പൊതുജീവിതത്തിൽ അധികം ഇടപെടുകയില്ല. ഒരു ദൈവഭക്തിയുള്ള ജീവിതം ജീവിക്കാനായിട്ട് അവര് സമൂഹത്തിന്റെ മുകളിലത്തെ തട്ടിൽ നിന്ന് ഉൾവലിഞ്ഞ് ജീവിക്കുന്ന വളരെ വിശുദ്ധരായിട്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ. ആ കൂട്ടത്തിൽ ഒരു സഹോദരി, ആ സഹോദരി തന്റെ ഒരു കൂട്ടുകാരിയും കൂടെ അങ്ങനെ ഇരുന്ന് ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം എന്താ, ഒരു മറ്റൊരാൾ വന്നിട്ട് ഈ സഹോദരിയെ കണ്ടമാനം ആവശ്യമില്ലാതെ ഓരോന്നെല്ലാം പറഞ്ഞ് അവരെ ശാസിക്കുകയും അവരോട് മോശമായിട്ട് പെരുമാറുകയും ചെയ്യും. അപ്പോ ഈ രണ്ട് സഹോദരിമാരാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇളയ സഹോദരി ഈ മൂത്ത സഹോദരിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളോട് ഈ വന്ന ആള് വളരെ മോശമായിട്ട് പെരുമാറിയെങ്കിലും ഈ മൂത്ത സഹോദരിയുടെ മുഖത്തെ ചിരി എന്ത് വന്നില്ല, ചിരി മങ്ങിയില്ല. ഈ ഇളയ സഹോദരി ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു ശതമാനം പോലും അവള് ദേഷ്യപ്പെടുവോ? ആര് കേട്ടാലും ദേഷ്യപ്പെടുന്ന വാക്കുകളാണ് ഈ വന്ന ആള് പറഞ്ഞത്. ആർക്കും ക്ഷമിക്കാൻ ഒക്കുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഒരാളെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്ന നിലയിൽ ആ പെരുമാറിയത്. അങ്ങനെ പെരുമാറിയിട്ടും ഈ സഹോദരി എന്താ ചിരിച്ചോണ്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത നിലയിൽ ഒട്ടും പ്രകോപിതയാകാതെ വളരെ സന്തോഷത്തോടെ പെരുമാറി ഒടുവി പറഞ്ഞു, ആട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞു വന്ന ആള് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞപ്പോ ഈ ഇളയ സഹോദരി മൂത്ത സഹോദരിയോട് പറഞ്ഞു, സമ്മതിച്ചു വന്നിരിക്കും. എന്താ സമ്മതിച്ചു വന്നിരിക്കും? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും സഹോദരിയുടെ ജീവിതത്തില നടന്നിട്ടുള്ളൂ. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഇത്രയൊക്കെ വന്ന് പറഞ്ഞിട്ടും ഓ ആ മുഖത്തെ ചിരിയൊന്നും മങ്ങിയില്ലല്ലോ. എത്ര ഭംഗിയായിട്ട് ആ പ്രകോപനത്തിന് മുമ്പിൽ എത്ര ഭംഗിയായിട്ട് നമ്മൾ പറയുന്ന പോലെ പെരുമാറിയല്ലോ എന്ന് ഈ ഇളയ സഹോദരി മുതിർന്ന സഹോദരിയെ അഭിനന്ദിച്ചു പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നു കൊച്ചെ, എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന തിളച്ചുമറിയല് നീ കണ്ടില്ലേ? എന്റെ ഹൃദയത്തിന് ഈ വാക്കുകളൊക്കെ കേട്ടപ്പോ എന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു? ഹൃദയത്തിൽ ഇതിനെതിരെ ഒരു തിളച്ചുമറിയൽ ഉണ്ടായിരുന്നു. ആ തിളച്ചുമറിയൽ പുറത്ത് കാണിക്കാതെ ഞാൻ ചിരിച്ചോണ്ടിരുന്നു. സത്യത്തിൽ ഞാനല്ലയോ വലിയ മുഖം മൂടി, എനിക്കല്ലേ പൊയ്മുഖം കൂടുതലുള്ളത്? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ്, എല്ലാരും സമൂഹം മുഴുവൻ അഭിനന്ദിക്കും, ഒന്നും തെറ്റായിട്ട് പെരുമാറിയില്ല. പക്ഷെ എന്നിട്ടും ആ മുതിർന്ന സഹോദരി അവരുടെ ജീവിതത്തിലെ ഏറ്റവും അഭിനന്ദനം കിട്ടിയ ആ നിമിഷത്തെ തന്നെ ദൈവത്തിന്റെ തേജസ്സുമായിട്ട് താരതമ്യപ്പെടുത്തിയപ്പം, അയ്യോ ഞാന് പാവിയിൽ ഒന്നാമത്തവൾ. കാരണം എന്റെ ഹൃദയത്തിൽ ഇതെല്ലാം കേട്ടപ്പോ ഞാൻ പുറമേ ഒന്ന് കാണിച്ചില്ല. ആര് എല്ലാവരുടെയും മുമ്പിൽ വളരെ ഭംഗിയായിട്ട് പെരുമാറിയെങ്കിലും എന്റെ ഹൃദയത്തിൽ ആ തളച്ചുമറിയും ആ വന്ന ആളിനോടുള്ള വൈരാഗ്യം ഒക്കെ വന്നല്ലോ. ഞാന് ഭാവിയിൽ ഒന്നാമത്തെ ആള് ഞാനാണ് എന്ന് അവള് സമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പാപത്തിന്റെ നിർവചനം ഈ നിലയിൽ ഉദാത്തമായ ഒരു നിർവചനമാക്കിയ ദൈവതേജസ്സിൽ കുറവായുള്ളതെല്ലാം പാപമാണ് എന്നാക്കിയാൽ നമ്മള് നമ്മുടെ ഏറ്റവും ഭംഗിയായിട്ട് പെരുമാറിയിട്ടും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മിൽ തന്നെ പ്രസാദിക്കുകയില്ല. നമ്മള് ആ പൗലോസിന്റെ ആ വാക്യം നമ്മൾ എപ്പോഴും പറയാറുള്ള വാക്യമാണല്ലോ, എങ്കിലും അതൊന്ന് നോക്കാം. അവിടെ പൗലോസ് എന്താ പറയുന്നത്, താനെ പറയുന്നത് അതിന്റെ 1 തിമൊഥെയൊസ് 1 അവിടെ പറയുന്നു, ആ പാപികളിൽ ഞാനാണ് ഒന്നാമൻ എന്ന് താൻ പറയും. പക്ഷേ അവിടെ നമ്മള് ഈ നിലയിൽ നമ്മളെ തന്നെ പാപത്തിന്റെ ഏറ്റവും ഉദാത്തമായ നിർവചനം വെച്ച് നമ്മളാണ് ഈ പാപിയിൽ ഒന്നാമനെന്ന് കണ്ടാൽ അതിനോട് ചേർന്നു പോകുന്ന വേറൊരു കഴുകലിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ആ ഭാഗം ശ്രദ്ധിക്കാറില്ല. ആ വാക്യത്തിന്റെ തുടക്കം കണ്ടോ, ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിൽ വന്നു. ക്രിസ്തുവേശു ആരെ രക്ഷിക്കാനായി ലോകത്തിൽ വന്നത്? ക്രിസ്തു എന്തിനായി ലോകത്തിൽ വന്നത്? പാപിയെ രക്ഷിപ്പാനാണ് ലോകത്തെ വന്നത്. അപ്പം നമ്മള് പാപിയിൽ ഒന്നാമൻ എന്നൊരാള് ആ നിലയിൽ തന്നെ തന്നെ കാണുമ്പോൾ അയാളെ കർത്താവ് എത്രയേറെ രക്ഷിച്ചു. അതേസമയം അദ്ദേഹം തന്നെ തന്നെ കാണുക, ഞാന് ഭാവിയില് ഒരു 100-ാമത്തെ ആളാണെന്ന് കണ്ടാൽ അദ്ദേഹത്തിനുള്ള രക്ഷ അത്രയും കുറവേ ഉള്ളൂ. ഞാൻ ഭാവിയൊന്നുമല്ല, ഞാനൊരു നീതിമാനാണെന്ന് കണ്ടാൽ ദൈവത്തിന്റെ രക്ഷ അവന് ആവശ്യമില്ല, ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ, താൻ ഒരിക്കൽ ഭൂമിയിലായിരുന്നപ്പോൾ പാപികളായ ആളുകൾ വന്ന് കർത്താവിനെ കൈക്കൊള്ളുകയൊക്കെ ചെയ്തപ്പം പരീശന്മാര് പറഞ്ഞു ഇതിനെതിരെ പിറുപിറുത്തു. പിറുപിറുത്തപ്പം കർത്താവ് ഇതേ കാര്യം തന്നെ പറഞ്ഞു, വൈദ്യനെ ആർക്കാ ആവശ്യം? രോഗിക്ക് ആവശ്യം. ഇവിടെ നാളെ ഒരു ഈ ഇന്ത്യയിലെ ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടർ ഇവിടെ ഉണ്ട്, ആർക്കും അദ്ദേഹത്തെ കാണാം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ആൾക്ക് ഈ ഡോക്ടറെ ആവശ്യമുണ്ടോ? ഇല്ല, ഇല്ല. അതേസമയം രോഗിയാണെങ്കിൽ അയ്യോ എന്തോ ഒരു സാധ്യത എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് ഓടിയെത്തും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു പാപികളെയാണ് രക്ഷിക്കുന്നത്, പാപികളെയാണ് രക്ഷിക്കുന്നത്. നമ്മള് പാപി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തില്ല? രക്ഷയില്ല. ഇത് കേവലം നമ്മൾ വിശ്വസിച്ച ആ സമയത്ത് മാത്രം മതിയോ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളിടത്ത് മതിയോ? അല്ല, അല്ല, അല്ല. നിരന്തരമായി രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന രക്ഷയുടെ ഒരു വർത്തമാനകാലാനുഭവം നമ്മൾ കൊണ്ടു നടന്നാൽ നിരന്തരം നമുക്ക് പിടിക്കാവുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഞാനാണ് പാപിയിലൊന്നാണ്. അങ്ങനെ പിടിച്ചാൽ അതിനോട് ചേർന്ന് എന്തുണ്ട്? കർത്താവിന്റെ രക്ഷ അത്രയേറെ അറിയും. അതേസമയം അങ്ങനെ ഒരു നിലപാടില്ലെങ്കിൽ അത്രയും കുറച്ചേ കർത്താവിന്റെ രക്ഷ ആവശ്യമുള്ളൂ. ദൈവത്തിന്റെ രക്ഷ അത്രയും മതി. രോഗിയെ വർദ്ധിച്ചു വരാനായിട്ട് നമുക്ക് നമ്മുടെ പാപത്തിന്റെ നിർവചനം മാറണം. പാപത്തിന്റെ നിർവചനം മാറുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ തന്നെ തെറ്റുകാരനായിട്ട് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ തെറ്റുകാരനായിട്ട് നമ്മളെ തന്നെ എപ്പോഴും കണ്ടോണ്ട് നടക്കുന്നിടത്താണോ നമുക്ക് സ്നേഹം വർദ്ധിച്ചു വരുന്നത്? അങ്ങനെയല്ല. നമ്മൾ ആ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ആ വാക്യത്തിലോട്ട് വീണ്ടും വന്നിട്ട് നിങ്ങൾ ദയവായിട്ട് എന്റെ കൂടെ ഉണ്ടോ? ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മറ്റൊരു കാര്യം പറഞ്ഞ് മൂന്നാമതൊരു കാര്യം പറഞ്ഞാലേ പോകുന്നത്? നിങ്ങൾ കൂടെ വന്നാലേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, അധികം തെറ്റ് ചെയ്തവൻ അധികം സ്നേഹിക്കുന്നു എന്നാണോ? അധികം പാപിയായവൻ അധികം സ്നേഹിക്കുന്നു എന്നാണോ? അല്ല, അധികം ഇളച്ചു കിട്ടിയവനാണ് അധികം സ്നേഹിക്കുന്നത്. അധികം ഇളച്ചു കിട്ടണമെങ്കിൽ എന്തോ വേണം? അധികം കടപ്പെട്ടിട്ടുണ്ടെന്നുള്ളിടത്താണ് തുടങ്ങേണ്ടത്. അത് നമ്മൾ പറഞ്ഞു, നമ്മുടെ പാപത്തിന്റെ നിർവചനം മാറി നമുക്ക് ഒത്തിരി കടമുണ്ടെന്ന് നമ്മൾ കാണണം. പക്ഷെ ഒത്തിരി കടമുണ്ടെന്ന് മാത്രം കണ്ടാൽ നമുക്ക് സ്നേഹിക്കാൻ ഒക്കില്ല. അത് നമ്മളെ അനാവശ്യമായ ഒരു കുറ്റബോധത്തിലേക്ക് എപ്പോഴും എവിടെ തൊട്ടാലും പാപം പാപം എന്ന് പറഞ്ഞ് ഒരു തൃപ്തിയില്ലാതെ, ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു സന്തോഷമില്ലാതെ പോകും. അതല്ല, പക്ഷെ അവിടെ തുടങ്ങണം. പാപത്തിന്റെ ഗുരുത്വം കാണണം, അധികം ഇളച്ചു കിട്ടി എന്ന് കാണണം, അധികം തെറ്റിന്റെ ഭാഗത്തുണ്ടെന്ന് കാണണം. പക്ഷേ ആ തെറ്റ് മാത്രം കണ്ടാ പോരാ, ആ തെറ്റ് ദൈവം ഇളച്ചു തന്നെന്നും ആ പാപമോചനവും കൂടെ നമ്മൾ കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനൊക്കെ ഉള്ളൂ. ഈ കഥയിൽ പറയുന്ന ആള് അദ്ദേഹം വന്ന് കർത്താവിന്റെ അടുത്ത് വന്ന് ഈ യജമാനിന്റെ അടുത്ത് വന്ന് പറയുക, യജമാനെ അങ്ങേ പോലൊരു മഹാനില്ല, ഞാന് 500 വെള്ളിക്കാശ് അങ്ങേക്ക് കടപ്പെട്ടവനാണ്, 500 വെള്ളിക്കാശ് കടപ്പെട്ടവനാണ്. എപ്പോ കണ്ടാലും വഴിയൊക്കെ വേണ്ട, ഞാൻ 500 വെള്ളിക്കാശ് കടപ്പെട്ടവനാണ്. അങ്ങനെ പറയുന്നത് കൊണ്ടാണോ? അല്ല, 500 വെള്ളിക്കാശ് കടപ്പെട്ടവനാണെന്ന് ഇവനെ ഒഴിച്ച പറഞ്ഞപ്പോ ക്ഷമിച്ചു, വീട്ടിൽ തീർന്നു, ഇനി ആ കാര്യം പ്രശ്നമില്ല എന്ന് പറഞ്ഞിടത്താണ് സ്നേഹം വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊരു വെളിപ്പാടായിട്ട് കിട്ടിയാലേ ഒക്കുള്ളൂ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നമുക്ക് ഒരു പാപബോധം നമുക്ക് വർദ്ധിച്ചു വരണം. സാധാരണ ലോകത്തിനോ ഇന്നത്തെ സമകാലീയ ക്രിസ്തീയ സമൂഹത്തിനോ ഉള്ള ഒരു പാപബോധം പോരാ. കാരണം നമ്മുടെ പാപത്തിന്റെ നിർവചനം കർത്താവിന്റെ തേജസ്സിൽ കുറവായിട്ടുള്ളത് പാപമാണെന്ന് വരുമ്പോൾ നമ്മുടെ പാപബോധം കൂടുതൽ വേണം. ശരി, പാപബോധം മാത്രം കൊണ്ട് നടക്കുന്ന ആളുകളായിട്ടാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം ദുഷ്കരമാക്കി കളയും, നമ്മൾ വിഷമിച്ചു പോകും. അതിന് പകരം രണ്ടാമത് നമുക്ക് കിട്ടേണ്ട വെളിപ്പാട് എന്താ? ഇതെല്ലാമായിട്ടും എന്റെ കർത്താവ് എന്ത് ചെയ്തു? ഇത് ക്ഷമിച്ചു, ക്ഷമിച്ചു, വീട്ടി വീട്ടി. ആ ഇത്രയും ചെയ്തു തന്ന എന്റെ കർത്താവിനെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും? അങ്ങനെയാണ് സ്നേഹം വർദ്ധിച്ചു വരുന്നത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പാപബോധം വർദ്ധിച്ചു വരുമ്പോഴാണ് നമുക്ക് അതിനൊരു മോചനം നമുക്ക് വേണ്ടത്. അപ്പോഴാണ് സത്യത്തിൽ ദൈവമേ എനിക്കത് അത് എന്നെ കഴിയാനേ പറ്റുള്ളൂ, എനിക്ക് വേറെങ്ങും തൃപ്തിയില്ല, നിന്റെ അടുത്ത് വന്നാലേ പറ്റുള്ളൂ എന്നുള്ള ദൈവസന്നിധിയിലേക്ക് വരാനുള്ള ഹൃദയം കൊണ്ട് വരാനുള്ള ഒരു ആവല് ഈ പാപബോധം വർദ്ധിച്ചു വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതൊരളവിൽ വെള്ളത്തിനായിട്ട് നമ്മൾ ദാഹിച്ച് 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 നിൽക്കുമ്പം പെട്ടെന്ന് ഒരിടത്ത് വെള്ളം കിട്ടുമ്പോഴുള്ള ഒരു തൃപ്തി പോലെ പാപബോധം വർദ്ധിച്ചു വരുന്നു. അപ്പോഴാണ് അത് മോചിച്ചു തന്നിരിക്കുന്നു എന്ന് വരുമ്പോഴാണ് ആ തൃപ്തി വരുന്നത്. നമ്മൾ സങ്കീർത്തനത്തിലെ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ, 42-ാമത്തെ സങ്കീർത്തനത്തില് 42-ാം സങ്കീർത്തനത്തില് നമ്മളെ ഇങ്ങനെ കാണുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ പാപത്തിന്റെ നിർവചനം നമ്മൾ ദൈവ വചനത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ച് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഒരു നിലവിളി ഉണ്ടാകുമ്പം ആ നിലവിളിയോട് ചേർന്ന് നമ്മൾ എന്താ പറയും, അയ്യോ എനിക്ക് ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? പൗലോസ് എനിക്ക് പറഞ്ഞു, ഈ പാപത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അരിഷ്ട മനുഷ്യൻ കേട്ടോ, ദാഹിച്ചങ്ങ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എവിടെ കിട്ടും എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ അപര്യാപ്തതയെ കാണുക. ഇതിന് എവിടെ ഇപ്പോഴാ ഒരു മോചനം? അപ്പോഴാണ് മാൻ ഇങ്ങനെ ദാഹിച്ചു നടക്കുക. അന്നേരം ഒരു നീർത്തോട് കണ്ടത്, ആ മാൻ അവിടെ ചെന്ന് ആ വെള്ളം കുടിച്ച് തൃപ്തിയായി. ഓ, മോചിച്ചു തന്നിരിക്കുന്നു, എത്ര ആശ്വാസം! ഈ ഒരു ആശ്വാസമാണ് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ തുടർന്നുണ്ടാകേണ്ടത്. അതുണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ദൈവത്തോടുള്ള സ്നേഹം, ഇത്രയേറെ ചെയ്ത് ദൈവത്തോടുള്ള സ്നേഹം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. പൗലോസ് ഇത് സ്വന്തം ജീവിതത്തെ കുറിച്ച് മാത്രം പാപിയിൽ ഒന്നാമൻ എന്ന് കണ്ട് ദൈവത്തിൽ നിന്ന് കരുണ നേടിയവനായിട്ട് മാത്രം ഇരിക്കുകയാണോ? ഒരു 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 സഭാ ജീവിതത്തോടുള്ള ബന്ധത്തിൽ താൻ എവിടെയാ തന്റെ കുറവ് കാണുന്നത്? അങ്ങനെ ഏതെങ്കിലും വാക്യം നമുക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്, ഒരു വാക്യം ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോ ഇതിന്റെ ഒരു സഭാ ജീവിതത്തോട് ചേർത്തുള്ള ഒരു പ്രസക്തി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ അവിടെ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് എനിക്ക് എന്തുണ്ട്? എനിക്ക് ഭയമുണ്ട്. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശൂശിപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. ഈ വാക്യങ്ങളൊക്കെ മലയാളത്തിൽ അങ്ങ് നീളത്തിൽ പറഞ്ഞേക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? എന്തോ ഇവിടെ ഈ പൗലോസ് പറയുന്നു. പൗലോസ് പറഞ്ഞതിനെ നമുക്ക് ഇങ്ങനെ പറയാം, പൗലോസ് ഈ കൊരിന്ത്യരോട് നിരന്തരം പ്രസംഗിക്കുക, കൊരിന്ത്യരെ നിനക്ക് എന്തുണ്ടായിരുത്, ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന പോലെ പിണക്കം ഉണ്ടായിരുത്, ഈർഷ്യ ഉണ്ടായിരുത്, ക്രോധം ഉണ്ടായിരുത്, ശാഠ്യം ഉണ്ടായിരുത്, ഏഷണി വേണ്ട, കുശേഷിപ്പ് വേണ്ട, കലഹം, നിഗളം, അയ്യോ അതൊക്കെ വലിയ കുഴപ്പങ്ങളാ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുത്, നമ്മുടെ ജീവിതം എന്തോ പോലെ വേണം, കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപമായിട്ട് വേണം. ഇങ്ങനെയാണ് തന്റെ പ്രസംഗം, നിരന്തരം പ്രസംഗം. എന്നിട്ട് പ്രസംഗം പോരാഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് ഇവർക്ക് ലേഖനവും എഴുതുക,
എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓർത്ത് എന്റെ മനസ്സിൽ ഒട്ടും സ്വസ്ഥതയില്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലൊക്കെ ജീവിച്ചോണം എന്നൊക്കെ ലേഖനം എഴുതും. ഇതെല്ലാം കഴിഞ്ഞേച്ച് ഇത്രയും ഞാൻ ഇവരോട് പ്രസംഗിച്ചു, ഇത്രയും ലേഖനമൊക്കെ എഴുതി, ഇപ്പൊ ഇവരുടെ നില എങ്ങനെ ഉണ്ട്? ഒത്തിരി മെച്ചപ്പെട്ട് കാണും, അവരൊത്തിരി മെച്ചപ്പെട്ട് കാണുമെന്ന് വിചാരിച്ച്, എന്നാൽ ഇവരെ ഒന്ന് പോയി കാണാനായിട്ട് താൻ ആഗ്രഹിച്ച് അവിടോട്ട് വരുമ്പം അവരുടെ ഇടയിൽ എന്തോ നടക്കുന്നത്, അവരുടെ ഇടയിൽ പിന്നെ എന്തോ ഉണ്ട്. ഈ ഏഷണിയും നിഗളവും ക്രോധവും ശാഠ്യവും പിണക്കവും ഈർഷ്യയും ഒക്കെ ഉണ്ടെന്ന് തന്നല്ല, അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിവയൊക്കെ ഇവരുടെ ഇടയിൽ ഉണ്ട് എന്ന് തന്നല്ല, ഇതിനെ കുറിച്ച് അവർക്കൊട്ട് മാനസാന്തരവുമില്ല. ഇങ്ങനെ ഒരു രംഗം, പ്രിയപ്പെട്ടവര്, നമുക്ക് ഇവിടെ ഒന്ന് ഒരു നിമിഷം ഒന്ന് നിന്ന് നമ്മളെ പൗലോസിന്റെ സ്ഥാനത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മള് നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, ലേഖനം എഴുതി, എന്നിട്ട് ഇവരുടെ നില ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, മെച്ചപ്പെട്ട് കാണും എന്നുള്ള പ്രതീക്ഷയോടെ ഇവരെ കാണാൻ ചെന്നപ്പോ എന്തുവാ, അവിടെ ചില പാർട്ടികള് അശുദ്ധിയും ദുർനടപ്പും ദുഷ്കാമവും ഒക്കെ കൊണ്ട് നടന്നേച്ച് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ പോലും ഒരു റിപ്പന്റൻസും ഇല്ല, ഒരു മാനസാന്തരവും ഇല്ല. ഇത്രയൊക്കെയല്ലേ ഒക്കെ ഉള്ളു, നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ എന്നൊക്കെയുള്ള ചില മുടത്തെ ന്യായങ്ങളും എല്ലാം പറഞ്ഞ് വലിയ താഷ്ട്രീയക്കാരായിട്ട് ഒക്കെ ഇവരിയ്ക്കും. നമ്മളാണ് ഈ പൗലോസിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ എന്തോ ചെയ്യും, ഇവരെയൊക്കെ കൈയോട് എഴുന്നേപ്പിച്ചു കൊടുക്കുന്നു. എന്തോ ഈ കാണിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഇത് വല്ലപോലെയാണ്, ഇങ്ങനെയാണോ പെരുമാറുന്നത്, നിന്നെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, മേലാലി ഇവിടെ കയറിപ്പോകുന്നു, അങ്ങനല്ലേ പറയണ്ട, അങ്ങനെ പറഞ്ഞാൽ തന്റെ തെറ്റുമുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് പറയേ, ഞാൻ ഇതെല്ലാം കാണുമ്പോ എന്തോ പറ്റും, എനിക്കൊരു പ്രശ്നമുണ്ട്, ഇതെല്ലാം കണ്ടാല് ഇവരോട് ഗൗരവമായിട്ട് പറയുന്നതിന് പകരം ഞാൻ എന്തോ ചെയ്യും, ഞാൻ എന്നെ തകർന്നു പോകും, അയ്യോ ഞാൻ എന്നെ തന്നെ താഴ്ത്തും. കണ്ടോ, ഞാൻ ഈ പറഞ്ഞതിനനുസരിച്ച് ഈ ജനം വന്നില്ലല്ലോ എന്ന് കാണുമ്പം അവരുടെ നേരെയല്ല അദ്ദേഹം വിരലി ചൂണ്ടുന്നത്, മറിച്ച് അവരുടെ നേരെ അവരോട് കർശനമായിട്ട് പറയുമ്പോ തന്നെ തന്റെ നേരെ എന്ത് ചൂണ്ടും, അയ്യോ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടും ഒരു പക്ഷെ എന്റെ ജീവിതത്തിലെ കുറവ് ഉണ്ടായിരിക്കാം, അല്ലെ എന്റെ ജീവിതത്തിലെ മാതൃക കുറവ് ഉണ്ടായിരിക്കാം, ഇവർക്ക് ഈ നിലയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ ഞാനാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഞാനാണ് ഇവിടെ റിപ്പന്റ് ചെയ്യേണ്ടത്. കണ്ടോ, റിപ്പന്റ് ചെയ്യേണ്ട, മാനസാന്തരപ്പെടേണ്ടത് ആരാ സത്യത്തില്? ഈ അശുദ്ധിയും ദുഷ്കാമവും ദുർനടപ്പും പ്രവർത്തിക്കുന്ന ആളുകളല്ലേ മാനസാന്തരപ്പെടേണ്ടത്, അവരാ മാനസാന്തരപ്പെടേണ്ടത്. പക്ഷെ ഇവിടെ മാനസാന്തരപ്പെടുന്ന ആരാ, അനുഗമിക്കുന്നതാരാ, ഞാന് ദൈവമുമ്പാകെ നിങ്ങളുടെ ഇടയിൽ എന്നെ തന്നെ ഞാനാ താഴ്ത്തുന്നു, ഞാനാണ് എന്നെ തന്നെ ഹമ്പിൾ ചെയ്യുന്നത് എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ ഭാവിയിൽ ഞാൻ ഒന്നാമൻ എന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ട പൗലോസിന്റെ ഒരു കോർപ്പറേറ്റ് ലൈഫായ, ഒരു സമൂഹ ജീവിതമായ സഭാജീവിതത്തോടുള്ള ബന്ധത്തിലെ പോരായ്മ കാണുമ്പോഴും അവിടെ പൗലോസിന് പ്രതിക്കൂട്ടി നിർത്താൻ ആരേ ഉള്ളൂ, തന്നെ തന്നെ മാത്രമേ പ്രതിക്കൂട്ടി നിർത്താനുള്ളൂ. ഇവരോട് ഇവര് ഒരാള് പലപ്പോഴും പറഞ്ഞു, നമ്മൾ ഒരാളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോ മൂന്ന് വിരലെങ്കിലും നമ്മുടെ നേരെ തിരിഞ്ഞിരിപ്പുണ്ട് അല്ലേ, ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോ മൂന്ന് വിരൽ എന്റെ നേരെ തിരിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ സഹോദരന്മാര് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരെയാ കുറ്റപ്പെടുത്തണ്ടേ, ആരാ നിങ്ങൾക്ക് ഇത്രയും നാൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വന്നത്, പറഞ്ഞു തന്നത്, ആ ആളാ ഒന്നാം പ്രതി എന്നല്ലേ ദൈവിക കോടതി വിധിക്കുന്നത്. അപ്പോ അതിനെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒന്നാമത് മാനസാന്തരപ്പെടേണ്ട ആരാ, ഞാനാ മാനസാന്തരപ്പെടേണ്ടത്. എനിക്ക് നിങ്ങളെ അടിക്കാൻ ഒരു വടിയില്ല, എനിക്ക് ആരെയും പ്രതിക്കൂട്ടി നിർത്താനുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ്. പൗലോസിന്റെ ആ മനോഭാവം കാണുക. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് സഭയോടുള്ള ബന്ധത്തിൽ നിന്ന് ഉള്ളതിന് പകരം നമുക്ക് നമ്മുടെ വീടിനോടുള്ള ബന്ധത്തെ കൊണ്ടുവരാം. കുഞ്ഞുങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇവിടെ എന്ത് പരിപാടിയായത്, ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? നമ്മള് പാപത്തിന്റെ നിർവചനം നമുക്ക് വർദ്ധിച്ചു വന്നാൽ ഈ നിലയിലായി പോയാൽ എപ്പോഴും നമുക്ക് എന്തേ ഉള്ളൂ, നമ്മള് കരുണ വേണ്ടവരായിട്ടും ദൈവത്തിന്റെ സന്നിധിയില് ആ ഒരു നിലപാടിൽ നമുക്ക് നിൽക്കേണ്ടതായിട്ടും. താന് ഞാൻ
ഒരു വാക്യം ഫിലിപ്പിയർ കേജി ലേഖനത്തിൽ നമ്മളൊരു വാക്യം കാണുന്നുണ്ട്. ഫിലിപ്പിയർ കേജി ലേഖനം അതിന്റെ മൂന്നാമധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം നോക്കുക. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നാം ആണ് പരിച്ഛേദനക്കാർ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിനെ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്. ജഡത്തിൽ നമുക്ക് എന്തില്ല? ജഡത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു ആത്മവിശ്വാസമില്ല. ഇതേതിനെ കുറിച്ച് പറയുമ്പോഴാ? പരിച്ഛേദനയെ കുറിച്ച് പറയുന്നത്. പരിച്ഛേദന എന്ന് പറഞ്ഞ എട്ടാം നാളിൽ അന്ന് ഇസ്രായേൽ മക്കളുടെ ഇടയിലെ, യഹൂദരുടെ ഇടയിലെ ആൺകുട്ടികളെ എട്ടാമത്തെ ദിവസം കൊണ്ടുവന്നിട്ട് ആ പരിച്ഛേദനാകർമ്മം ചെയ്യുന്ന ആ കാര്യം, എന്നിട്ട് അതെന്ത് ചെയ്തു? പോയി ന്യായ പ്രമാണത്തോടെ മാറിപ്പോയി. ഇന്ന് നമുക്ക് എന്താ ഉള്ളത്? നമുക്കുള്ളത് ഹൃദയ പരിച്ഛേദനയാണുള്ളത്. ഈ ഹൃദയ പരിച്ഛേദന അല്ലെങ്കിൽ യഹൂദൻ ചെയ്തുകൊണ്ടിരുന്ന പരിച്ഛേദനയൊക്കെ എന്തിനെയാണ് കാണിക്കുന്നത്? അതൊരു നിഴല് പോലെ വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നത്, യഥാർത്ഥ ദൈവസന്നിധിയിലേക്ക് നിനക്ക് വരണമെങ്കിൽ നിനക്ക് നിന്റെ ജഡത്തിൽ ഒരു പ്രശംസ ഉണ്ടാകരുത്, നിന്റെ ജഡത്തെ ആ നിലയെ മുറിച്ചു മാറ്റണം. ഇതിനെ കാണിക്കുന്നതായിരുന്നു യഹൂദന്റെ ഇടയിൽ ഉണ്ടായിരുന്ന പരിച്ഛേദനം. അത് അക്ഷരാർത്ഥത്തിൽ അവനവിടെ ചെയ്തെങ്കിൽ പുതിയ ഉടമ്പടി വരുമ്പോൾ നമ്മൾ എന്തോ വേണം? നമ്മള് നമ്മുടെ ഹൃദയത്തിലുള്ള ജഡത്തിലെ ആശ്രയത്വത്തെ, ആ കോൺഫിഡൻസിനെ, അതിനെ നമ്മൾ നിരന്തരം തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കണം. ദൈവമേ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല. നമ്മളത് പറയും, നീ അല്ലാതെ എനിക്ക് ആരുമില്ല. പക്ഷേ അത് ശരിക്കും ഈ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ദാഹിച്ചു വരണ്ട ആ മാന് വെള്ളത്തിനായിട്ട് കേഴുന്നത് പോലെ ഒരു നിലപാടിലാണോ നമ്മൾ പലപ്പോഴും പറയുന്നത്? പലപ്പോഴും അങ്ങനെയല്ല, ഒരു പങ്കിവാക്ക് പോലാ നമ്മൾ പലപ്പോഴും പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ബോധ്യത്തോടെ, ആ മാനിനെ പോലെ ദാഹത്തോടെ അത് പറഞ്ഞാൽ ആ ദൈവം നമ്മുടെ കുറവ് ക്ഷമിച്ചു തരുമ്പോൾ, മോചിച്ചു തരുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് കഴിയും. 107-ാമത്തെ സങ്കീർത്തനത്തിൽ ഒരു മനോഹരമായ വാക്യമുണ്ട്. ആ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവരെ സംബന്ധിച്ചിടത്തോളം 9-ാമത്തെ വാക്യം നമ്മളിപ്പോ പറഞ്ഞതുമായിട്ട് ചേർത്ത്, അവൻ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. ആർക്കാ തൃപ്തി വരുന്നു? ആർത്തിയുള്ളവനാ തൃപ്തി വരുന്നു. ആർക്കാ വിശപ്പ് മാറുന്നത്? വിശപ്പുള്ളവന് മാത്രമേ, അവനെ മാത്രമേ നന്മ കൊണ്ട് നിറയ്ക്കാനൊക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാന് ഒരൊറ്റ കാര്യമായി ഇന്ന് രാവിലെ പറഞ്ഞു, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു കുടുംബ ജീവിതമാകട്ടെ, വ്യക്തിപരമായ ജീവിതമാകട്ടെ, സഭാ ജീവിതമാകട്ടെ, നമുക്ക് നമ്മെ തന്നെ പ്രശംസിക്കാനൊന്നുമില്ല. ദൈവമേ, എന്നെ നീ തന്നെ എന്നെ തൃപ്തിപ്പെടുത്തണം. ഞാൻ അതുപോലെ കുഴപ്പത്തിൽ, അതുപോലെ വിശപ്പുള്ളവനെ മാത്രമേ തൃപ്തിപ്പെടുത്താനൊക്കുള്ളൂ. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വിശപ്പില്ലാതെ വന്നാൽ അവർക്ക് എത്ര ഭക്ഷണം കൊടുത്താലും അവർ കഴിക്കുകയില്ല. അതേസമയം വിശപ്പുണ്ടെങ്കിലോ, വിശപ്പുണ്ടെങ്കിൽ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും വേണമെങ്കിൽ അവർ കഴിച്ചോ എന്ന് പറഞ്ഞതുപോലെ, നമുക്ക് ഒരു പാപബോധം, വർദ്ധിച്ചു വരുന്ന ഒരു പാപബോധം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ക്ഷമയെ ആഴത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയൂ. ഇത് ഒരു പ്രസംഗ വിഷയമല്ല, ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും വളരെ വേഗത്തിൽ നമ്മിൽ തന്നെ പ്രസാദിക്കുന്നവരാണ്. അതേസമയം മറുവശത്ത് കർത്താവിനെ പോലെ ക്രിസ്തു തന്നിൽ തന്നെ പ്രസാദിച്ചില്ല. ആർക്കെങ്കിലും പ്രസാദിക്കാൻ വരുന്നെങ്കിൽ ക്രിസ്തുവിനാകാമ. ഏറ്റവും വലിയ അപ്പോസ്തലൻ പൗലോസ്, പക്ഷെ താന് ദൈവത്തിന്റെ രക്ഷ നിരന്തരം അറിയാൻ, വലിയ രക്ഷ അറിയാൻ താൻ എന്തായി? പാപിയിൽ ഒന്നാമൻ എന്നുള്ള ഒരു നിലപാടെടുത്തു. അതൊരു കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത നിലപാടല്ല, മറിച്ച് ദൈവത്തിന്റെ തേജസ്സിന് മുമ്പിൽ, ദൈവത്തിന്റെ വെളിപ്പാടിന് മുമ്പിൽ നിരന്തരം ഒരു കരച്ചിൽ കൊണ്ട് നടന്നു. നമുക്ക് ആർത്തിയുണ്ടോ? ആ നിലയിൽ ഒരു ആർത്തിയുണ്ടോ? ഒരു വിശപ്പുണ്ടോ? ഒരു ദാഹമുണ്ടോ? ഉണ്ടെങ്കിൽ ദാഹിക്കുന്നവരെ ദൈവം തൃപ്തരാക്കും, ആർത്തിയുള്ളവനെ ദൈവം തൃപ്തരാക്കും, വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ തവണ ചെല്ലുമ്പോഴും കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് ആ നിറവ് പ്രാപിക്കുമ്പോൾ, ആ ക്ഷമ പ്രാപിച്ചു കഴിയുമ്പോൾ, എന്നെ ഇത്രത്തോളം 500 വെള്ളിക്കാശ് എനിക്ക് ഇളച്ചു തന്ന കർത്താവാണ് എന്നുള്ള ആ വലിയ ബോധ്യത്തിൽ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ കൂടുതൽ സ്നേഹത്തിന്റെ പിന്നിലുണ്ടാകേണ്ട ആ കൂടുതൽ സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗം എന്താ? വർദ്ധിച്ചു വരുന്ന പാപബോധം 1, 2, ആ പാപബോധം മാത്രം പോരാ, ആ പാപബോധം ദൈവസന്നിധി വന്ന് ക്ഷമിച്ചു കിട്ടി, എന്റെ ദാഹം തീർന്നു എന്നുള്ള തൃപ്തി, ഈ രണ്ട് കാര്യങ്ങൾ ചേർന്ന് വരുമ്പോൾ നമുക്ക് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് ഒക്കും. നമ്മൾ മുമ്പേ പറഞ്ഞ പൗലോസ് പറഞ്ഞ കൊരിന്ത്യരോട് പറഞ്ഞ ആ മനോഭാവം ഇല്ലേ, ആ മനോഭാവത്തെ കുറിച്ച് നമ്മൾ സാധാരണ പാടുന്ന പാട്ടിൽ ഒരു സ്റ്റാൻസയുണ്ട്. നിസ്നേഹാഹ്വാനം കേട്ട് ഞാൻ എല്ലാം വെടിഞ്ഞിട്ടില്ലെന്നാൽ എന്നതിന്റെ 5-ാമത്തെ സ്റ്റാൻസയിൽ ഈ പാട്ട് എഴുതിയിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ സാഗ്ദാറാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ഈ പാട്ടില് ആ ബ്രദർ പറയുന്നു, മറ്റൊരിൻ തോൽവി എന്നുള്ളിൽ ഭാരമുണ്ടാക്കാതായെന്നാൽ ആരെയോ ഞാൻ വിധിച്ചെന്നാൽ നാഥാവിൻ വെളിച്ചം നൽകി. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ തോൽവി, അവരുടെ പരാജയം അത് കാണുമ്പോ ഞാനാണ് തോറ്റത് എന്ന് നമുക്കൊരു ബോധ്യമുണ്ട്. നമ്മുടെ സഹോദരന്മാരുടെ നിലവാരമില്ലായ്മ കാണുമ്പോ, അവരുടെ മാനസാന്തരമില്ലായ്മ, അവരുടെ കാഠിന്യമുള്ള ഹൃദയം കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് ഞാനാണ് ഇതിന് ഉത്തരവാദി. മറ്റൊരു തോൽവി എന്നുള്ളിൽ ഭാരമുണ്ടാക്കാതായെന്നാൽ ആരോ ഞാൻ തിരിച്ചെന്നാൽ നാഥാവിൻ വെളിച്ചം നൽകാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഇതിന്റെ ചില ചാൻസുകൾ ചേർന്ന് പാടുകയും ചെയ്യാം.